അതിന് വിരോധമില്ല, കഴിക്കലെന്തില്ല, നിർബന്ധവുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ആ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നല്ലാതെ അത് ചെയ്താൽ നരകത്തിൽ, ചെയ്തില്ലെങ്കിൽ നരകത്തിലിടുമെന്നോ ചെയ്താൽ സ്വർഗം തരുമെന്നോ ആ പറഞ്ഞതിന് അർത്ഥമില്ല. അത് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം നോക്കിക്കോളൂ. മങ്കത്തല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫിയാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അലീമ. ഒരു മനുഷ്യനെ, ഒരു മുഅ്മിനെ മനഃപൂർവ്വം ഒരുത്തൻ വധിച്ചാൽ ഫജസാഉഹു ജഹന്നം, നരകം തന്നെ അവന്, യാതൊരു സംശയവും ഇല്ല. നൂറാളെ കൊന്നത് വേറെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് ഖുർആനിൽ പറഞ്ഞിട്ട് നൂറാളെ കൊന്ന ഒരു അബൂ ഹുറൈറയുടെ കഥ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പണ്ട് നബി പറഞ്ഞതായിട്ട് അബൂ ഈ ഇത് പറഞ്ഞതാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. ബനു ഇസ്രായേലിന്റെ കാലത്ത് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നത്രേ, അയാൾ 99 ആളെ കൊന്നു. 99 ആളെ കൊന്നപ്പോഴാണ് അയാൾക്ക് പാപബോധം വന്നത്. അയാൾ ചെന്ന് പള്ളിയിലെ മുസ്ലിയാരോട് ചോദിച്ചു, മുസ്ലിയാരെ, ഞാൻ 99 ആളെ കൊന്നു, അതുകൊണ്ട് എന്റെ തൗബ സ്വീകരിക്കുമോ? മുസ്ലിയാർക്ക് ദേഷ്യം വന്ന മുസ്ലിയാർ, നീ 99 ആളെ കൊല്ലേ, നിനക്ക് തൗബയില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞ, എന്നാ പിന്നെന്താ, 99 ആളെ കൊന്നു, ഒരാളെയും കൂടെ കല്ല കൊന്നാ 100 ആവും, അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊന്നേക്കാന്ന് പറഞ്ഞ അയാളെ കൊന്നു. എന്നിട്ട് നടന്നു തോബായ അന്വേഷിച്ച് നടക്കുകയാണ്. 100 ആളെ കൊന്നൊരു മനുഷ്യനാണ് ഇയാളങ്ങനെ പോയി 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 ബൈത്തൽ മുഖദ്ദസിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഇയാള് മറിഞ്ഞു വീണു, അവിടുന്ന് മരിച്ചു. മരിച്ചപ്പോ വന്ന മലക്കുകള്, സ്വർഗത്തുനിന്നും വന്ന മലക്കുകള് നരകത്തുനിന്നും വന്നു ഇയാളുടെ അടുത്ത്. ഇവര് തമ്മില് അവിടെ കോലാഹലമായി. സ്വർഗത്തിക്കാര് പറഞ്ഞു ഇവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, നരകത്തുനിന്ന് വന്ന മലക്ക് പറഞ്ഞു ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകണം, കാരണം ഇവൻ 100 ആളെ കൊന്നവനാണ്. മറ്റവര് പറഞ്ഞു ഇവൻ 100 ആളെ കൊന്നവന ആണെങ്കിൽ ഇവൻ തോബ അന്വേഷിച്ചു വന്നവനാണ്, അതുകൊണ്ട് ഇവനെ സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടുപോകണം. അപ്പൊ ഈ രണ്ട് മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മധ്യസ്ഥം പറഞ്ഞു, എന്നാൽ നമുക്ക് ഒരു മധ്യസ്ഥം പറയാം അവിടെ. ആ എന്നാ മധ്യസ്ഥം പറഞ്ഞ രണ്ട് കൂട്ടരും അത് സ്വീകരിക്കണം, സ്വീകരിക്കാം, രണ്ട് കൂട്ടരും സ്വീകരിച്ചു. എന്താ മധ്യസ്ഥം? ഇവൻ വന്ന വഴിയും ഇവൻ എത്തേണ്ട വഴിയും കൂടി അളക്കുക, ടേപ്പ് വെച്ച് അളക്കുക. അളന്നാൽ ഏതിനാണോ ദൂരം കുറവെങ്കിൽ അവരിവനെ കൊണ്ടുപോയിക്കൊള്ളുക. അതായത് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ദൂരം കുറവാണെങ്കിൽ, അതായത് അത്രയും അടുത്തല്ല അവൻ തോബയുടെ വാതിലിന്റെ അടുത്തേക്ക്, അതുകൊണ്ട് അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഇവൻ ഇവിടെ എത്താൻ ദൂരം കൂടുതലാണ് എങ്കിലോ, അവൻ വന്ന വഴിയുടെ അവിടെ നിന്ന് അളന്ന് നോക്കുമ്പോൾ ദൂരം കൂടുതലാണെങ്കിൽ ഇവനെ നരകത്തിലേക്കും കൊണ്ടുപോയിക്കോന്ന് പറയും. അങ്ങനെ അളന്ന് നോക്കുമ്പോ ഇവൻ ബൈത്തുൽ മുഖദ്ദസിന് അടുത്തേക്ക് എത്താനുള്ള ദൂരം കുറവാണ്. അപ്പൊ സ്വർഗത്തിലെ ഇന്ന് വന്ന മലക്കുകള് ഇവനെ എടുത്ത് എന്ത് ചെയ്തു, സ്വർഗത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയി എന്നാണ് ഈ അബൂ ഹുറൈറ പറഞ്ഞു വരുത്തിയ. എന്നാണ് 100 ആളെ കൊന്നു. ഇവിടെ ഖുർആൻ എന്താ പറയുന്നത്? ഒരാളെ കരുതി കൂട്ടിക്കൊന്നാൽ പിന്നെ അവന് നരകം തന്നെ. തൗബയുടെ വർത്താനമില്ല അവിടെ. ഖാലിദം ഫീഹാ, നരകത്തിൽ അവൻ ശാശ്വതമായി കിടക്കും. വഗളിബല്ലാഹു അലൈഹി, അതിന് പുറമെ ശക്തി കൂട്ടിപ്പറയാണ്, അള്ളാഹ് അവനോട് കോപിക്കും. വലഅനഹു, അവനെ ശപിക്കും. വഅദ്ദലഹു അദാബൻ അലീമ, അവന് കഠിന ശിക്ഷയും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൊലയാളിയെ പറ്റി പറഞ്ഞാണത്. മനുഷ്യൻ പല തെറ്റുകളും ചെയ്യാറുണ്ട്. ചില തെറ്റുകൾക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ കാഠിന്യം ഖുർആൻ വളരെ കഠിനമായ തരത്തിൽ അങ്ങോട്ട് പറയും. ആ കാഠിന്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ആ കുറ്റത്തിന്റെ കാഠിന്യവും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും ശിർക്കിനെ പൊറുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ല ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് അതല്ലാത്ത ചില പാപം ചിലപ്പോൾ പുറത്തേക്കാം. അത് മറ്റോടത്ത് കൊലയാളിയുടെ അവിടെ വരുമ്പം അത് ഇതിന്റെ കൂടെ കൂട്ടിക്കൊഴക്കരുത്. കൊലയാളിയുടെ കാര്യം വേറെ പ്രത്യേകം പറഞ്ഞതാണ്. അതല്ലാത്ത വല്ല പാപം ചെയ്യുമ്പോൾ ചിലപ്പോൾ അല്ല ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കത്തേക്കാം. ഈ ശിർക്ക് ഒരിക്കലും പൊറുക്കുകയില്ല. ആ ശിർക്കിന്റെ കാഠിന്യം കാണിക്കാനാണ് അത് പറഞ്ഞത്. ഇതുപോലെ കഠിനമായ ശിക്ഷ കിട്ടുന്ന വേറൊരിടത്ത് പറഞ്ഞു, ഇന്നല്ലദീന യക്നിസൂന സഹബ വൽ ഫില്ലത്ത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ. എത്ര കഠിനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കണം. സ്വർണവും വെള്ളിയും കൂട്ടിവെക്കുന്നവർ, സ്വർണവും വെള്ളി എന്ന് പറഞ്ഞാൽ സ്വത്തിന്റെ പ്രതീകങ്ങളാണ്, അത് പണത്തിന്റെ. സ്വർണവും വെള്ളി എന്നല്ല, നമ്മുടെ നാട്ടിൽ നോട്ട് കൂട്ടിവെക്കുകയാണ് ചെയ്യുക. ഖുർആനാ ഒരു പ്രയോഗം പ്രയോഗിച്ചാൽ മതി, സ്വർണവും വെള്ളിയും കൂട്ടിവെക്കുന്ന ആളുകൾ, അതായത് സമ്പത്ത് കൂട്ടിവെക്കുക. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സമ്പത്തിങ്ങനെ കൂട്ടിവെക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക. സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാല് ശിക്ഷയുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീത അർത്ഥമാണ്. സാഹിത്യ ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് ബഷീറും ബിഅദാബിൻ അലീം എന്ന് പറഞ്ഞാൽ കഠിനമായ ശിക്ഷ അവർക്ക് കിട്ടുമെന്ന് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. മദ്രസയിൽ പോകുന്ന, ഓത്തുവള്ളിയിൽ പോകുന്ന കുട്ടികൾ ഇന്ന് എന്റെ അനക്ക് മൊല്ലാക്കാന്റെ അടുത്തുനിന്ന് നെയ്ച്ചോറും ബിരിയാണിയും കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നെയ്ച്ചോറും ബിരിയാണിയും കിട്ടുമെന്നല്ല, തല്ല് കിട്ടുമെന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ചെറിയ കുട്ടികൾ പോലും പറയാറുണ്ട് അതൊക്കെ. അതുപോലെ സാഹിത്യത്തിലുള്ള ഒരു പ്രയോഗമാണ് അത്. അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് സന്തോഷം അറിയിക്കുക, അവരെ പരിഹസിക്കാനും കൂടിയാണ് ആ പറയുന്നത്. യോമ യോമാലയ പീനാരി ജഹന്നം, എന്നിട്ട് അവർക്ക് കിട്ടുന്ന ശിക്ഷയെ പറ്റിയാ പറയുന്നത്, ഈ സ്വർണവും വെള്ളിയും നരകത്തിലെ തീയിലിട്ട് ഉരുക്കും. എന്നിട്ട് തുക്കുവാ ബിഹാ ജിബാഹുവും ജുനൂബുവും, അവരുടെ നെറ്റിയിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ അതങ്ങോട്ട് പറ്റിച്ചു കൊടുക്കും. സ്വർണം ഉരുക്കിയിട്ട് പറ്റിച്ചാൽ എങ്ങനെ ഇരിക്കും, അതിന്റെ വേദന എന്തായിരിക്കുമെന്ന് മനുഷ്യന് മനസ്സിലാകും. ആ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാണ്, അല്ലാതെ ഇവനെ പിടിച്ചോണ്ട് പോയി മലർത്തി കടത്തിയിട്ട് സ്വർണം ഉരുക്കിയവന്റെ മേത്തുനിന്ന് ഒഴുക്കും എന്നല്ല പറയുന്നതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥമല്ലാതെ, അവന് കൊടുക്കുന്ന ശിക്ഷയുടെ കാഠിന്യമാണ് ആ പറയുന്നത്. ഹാദാമാ കനസ്തുല്യ അംബുസിക്കും, എന്നിട്ട് പറയുക, ഇത് കണ്ടോ ഈ സ്വർണവും വെള്ളിയുമൊക്കെ നീ നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതല്ലേ, അപ്പൊ ദൂക്കൂമാക്കുന്നും തെക്കിനി സൂൻ, നിനക്കങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി വെച്ചിരുന്നതല്ലേ, ഇതാ ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വർണവും വെള്ളിയുമൊക്കെ ഇവന്റെ പുറത്തേക്ക് ഉരുക്കി ഒഴിച്ചു കൊടുക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? പണം ചെലവഴിക്കാതെ, ദൈവത്തിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, അത് അവന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ പലതിനെപ്പറ്റിയും കഠിനമായ ശിക്ഷ, ആ ശിക്ഷ എങ്ങനെയാ കൊടുക്കുകയെന്ന് ഖുർആൻ വളരെ വ്യക്തമായി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും കഠിനമായ ശിക്ഷ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയുന്നത് ഈ സക്കാത്ത് കൊടുക്കാത്തവനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. യാതൊരു ഒഴിവ് കഴിവുമില്ല. അതിൽപ്പെട്ട ഒരായത്താണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇങ്ങനെ സ്വർണവും വെള്ളിയും ഒക്കെ ഉരുക്കി ഇവന്റെ മുഖത്തും നെഞ്ചത്തും ഒക്കെ ഒഴിച്ചു കൊടുക്കും എന്നൊക്കെ പഠിത്തം പറയണമെങ്കിൽ അതിന്റെ ശിക്ഷയുടെ കാഠിന്യം എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. അതുപോലെ ദൈവത്തിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് കൊടുക്കുന്ന രക്ഷ, സത്യവിശ്വാസികളെ രക്ഷിക്കുക എന്നുള്ളത്, സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്നാണ്. ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകളെ നമ്മൾ സഹായിച്ചുകൊള്ളാം. ആര് പഠിത്തം പറയാണ്, ഉറപ്പിച്ച്, ഇത് കുറുപ്പിന്റെ ഉറപ്പല്ല, പഠിത്തവന്റെ ഉറപ്പാണ്. അപ്പൊ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് രക്ഷയുണ്ടെന്നും, ഖുർആൻ പറഞ്ഞ സക്കാത്ത് കൊടുക്കാത്തവന് ശിക്ഷയുണ്ടെന്നും, ഒരു മനുഷ്യനെ ഒരുത്തം മനഃപൂർവ്വൻ കൊല്ലുകയാണെങ്കിൽ അവന് കൊടുക്കുന്ന അങ്ങേയറ്റത്തെ കഠിനമായ ശിക്ഷയുണ്ടെന്നും ഒക്കെ ഖുർആൻ പറഞ്ഞത്, അതൊക്കെ ശിക്ഷയുടെ കാഠിന്യം, അത് ചെയ്യാൻ പാടില്ലാത്ത മഹാ അപരാധങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലം, മൻ ജാഅബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ വമൻ ജാഅബി സയ്യിഅത്തി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ. ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അതിന് പത്തിരട്ടി കൂലി തരാം. ഖുർആൻ പറയുന്നതാണ്, ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ. എന്താ നന്മ എന്ന് പറഞ്ഞാല്? നിസ്കരിക്കലും നോമ്പോക്കലുമാണോ ഈ സാലിഹായ അമൽ എന്ന് പറയുന്നത് നന്മ? നിസ്കരിക്കലും നോമ്പോക്കലുമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ള ആളുകളെ സഹായിക്കുന്ന പ്രവൃത്തികൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിന് 10 പ്രതിഫലം ഞാൻ തരാമെന്നാണ് പഠിച്ചം പറയുന്നത്. അമൻ ജാ അബിസ്സയ്യത്തി ഫലായുജിസായില്ലാ മിതലാ. അതേസമയത്ത് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷ മാത്രമേ അവന് കൊടുക്കൂ. അപ്പൊ നന്മ ചെയ്യുന്നവന് പ്രതിഫലം കൊടുക്കാമെന്നും തിന്മ ചെയ്യുന്നവന് ആ തിന്മയുടെ പിന്നെ പ്രതിഫലമേ കൊടുക്കുകയുള്ളൂ എന്നും പറഞ്ഞ ഖുർആൻ സക്കാത്ത് കൊടുക്കാത്തവനെ പറ്റി കഠിനമായി ആക്ഷേപിക്കുകയും അവന് കിട്ടുന്ന കഠിനമായ ശിക്ഷയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. മനുഷ്യനെ കൊല്ലുന്നവനെ പറ്റി അവന് കിട്ടുന്ന ശിക്ഷയെപ്പറ്റിയും അവന് കൊടുക്കുന്ന കഠിനമായ അദാബിനെ പറ്റിയും മുന്നറിയിപ്പ് നൽകുന്നു. നല്ലത് ചെയ്യുന്നവന് കിട്ടുന്ന നന്മയെപ്പറ്റിയും മുന്നറിയിപ്പ് നൽകുന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ള ഖുർആൻ നിസ്കരിക്കുന്നവന് എന്ത് പ്രതിഫലം കൊടുക്കാന്നാ പറഞ്ഞത്? നിസ്കരിക്കുന്ന ആൾക്ക് എന്ത് പ്രതിഫലം കൊടുക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നുണ്ട് പ്രതിഫലം കൊടുക്കുന്നല്ല നരകം കൊടുക്കും. ഇപ്പൊ വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും സലാത്തീൻ സാഹൂവൻ അല്ലദീനഹും യുറാഊവൻ വയംനഊനൽ മാഊവൻ. നോമ്പിനെയും കൂടെ കൂട്ടി ഇതിന്റെ കൂടെ പെടുത്തണം. തമലാമാസത്തില് ചായപ്പീടിയ അടച്ചിടുന്ന ആൾക്കാരെ പറ്റി ഈ ആയത്തിൽ ഇതാ പറഞ്ഞിരിക്കുന്നത്. നിസ്കരിക്കുന്ന ആളുകൾക്ക് വൈല് നരകം. എന്ത് നിസ്കാരം? അല്ലദീനഹും സലാത്തിഹിൻ സാഹൂവൻ. എന്തിനാണ് നിസ്കരിക്കുന്നതെന്ന് അറിയാതെ ആ നിസ്കാരത്തിന്റെ അന്തസത്ത മനസ്സിലാക്കാതെ നിസ്കരിക്കുന്നവൻ തറാവിയെ നിസ്കരിക്കുന്നവൻ തന്നെ. അവനെ തന്നെ വൈല്, യാതൊരു സംശയം വേണ്ട. നിങ്ങൾ ഈ തറാവിയ നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരം നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വൈലി പോകുന്ന ആൾക്കാർ അവരന്നെ. ഞാൻ ഒരുപാട് ഇമാമായിട്ടും മഹ്മൂമായിട്ടും ഒക്കെ നിസ്കരിച്ചിട്ടുള്ളതാണ്. 20 നിസ്കരിച്ചിട്ടുണ്ട്, 8 നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിന്റെ കോലം അത് നിസ്കാരമേ അല്ല. അത് ഈ ഒരു ആകാരം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കുത്തി മറിഞ്ഞ് തീർക്കണം എന്നുള്ള നിലയ്ക്ക് ഈ 20 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകൾ ഫാത്തിഹ ഓതുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഇമാമ് അലന്തര കൈഫ് അങ്ങോട്ട് ഓതി അലന്തര കൈഫാൽ നമുക്ക് പറഞ്ഞ 4 മറിച്ചിലാണ് എല്ലാം കൂടി. ഇയാളെന്താ പറയുന്നതെന്ന് അയാൾക്കറിയോ കേൾക്കുന്നവർക്കറിയോ? എങ്ങനെയെങ്കിലും 20 കുത്തി മറിഞ്ഞിട്ട് തീർക്കണം എന്നുള്ള ഒരു തരം പരിഹാസ്യമാണത്. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പടത്തവനുമായിട്ട് മനസ്സുകൊണ്ടുള്ള ആ അടുപ്പമാണ്, അതിനല്ല നിസ്കാരം എന്ന് പറയുന്നത്. ഇന്ന സ്ഥലത്ത് തന്നാനിൽ ഫഹ്ഷായി വൽ മുങ്കർ. നിസ്കാരം എന്ന് പറഞ്ഞാൽ തിന്മകളെ തടയാനുള്ള ഒരു ഉപാധിയാണത്. ആ ഉപാധി നിശ്ചയിച്ചിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സും ദൈവവുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയാണ്. അലാബി ദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. ആ ഓർക്കുമ്പോഴാണ് മനസ്സിന് എന്തുണ്ടാകുന്നത്? സമാധാനം ഉണ്ടാകുന്നത്. ദൈവഭക്തി, ദൈവത്വവുമായിട്ട് മനസ്സിനെ ബന്ധപ്പെടുത്തുക. ആ ബന്ധപ്പെടുത്തുന്നതിന്റെ ഇടയിൽ ഈ കുത്തിമറിച്ചിലും കൂടി മറിഞ്ഞാല് പിന്നെ ആ ബന്ധം ഇല്ലാതെയായി പോകും. ഒരു സ്ഥലത്ത് നിന്ന് ശാന്തമായിട്ട് നിന്ന് അള്ളാഹുവിനെ ഓർക്കുക, ഖുർആൻ ഓതുക എന്നുള്ളതാണ് നിസ്കാരത്തിന്റെ തത്വം തന്നെ. എന്നിട്ട് അതുവല്ലോ ഈ തറാവീഹിലുണ്ടോ? ഇതിങ്ങനെ മറിയല്ലേ? ഈ മറിയുന്നതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ സുജൂദി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും, ചെറിയ ആൾക്കാർ സുജൂദിക്ക് പോയിട്ട് അവിടുന്ന് കൊണ്ടാത്തതുണ്ടാവും. എന്തെല്ലാമോ കാണിച്ചു കൂട്ടുന്നു. എന്നല്ലാതെ ആ സാധനം ഒരു നിസ്കാരമേ അല്ല. അത് 20 നിസ്കരിക്കുന്നവരുടെ സ്ഥിതി അത് തന്നെ, 8 നിസ്കരിക്കുന്നവരുടെ സ്ഥിതിയും അത് തന്നെ. പെണ്ണുങ്ങളൊക്കെ ഈ തറാവിയെ ഇങ്ങനെ വിളിച്ചു വരുത്താൻ അത്ര മുജാഹിദീങ്ങൾ. എന്തിനാണ് പെണ്ണുങ്ങളെ ഈ തറാവി എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ലെന്ന് ഇവിടുത്തെ സുന്നികളും മുജാഹിദീങ്ങളും ഒക്കെ പറയുന്നത്? അതൊരു നിർബന്ധമായ നിസ്കാരമേ അല്ല. ചേകനൂര് പറഞ്ഞത് അത് നിർബന്ധം പോയിട്ട് അത് അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനത്തെ ഒരു നിസ്കാരത്തിന് വേണ്ടി ദിവസവും പായം ചുരുട്ടിയിട്ട് ഈ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒക്കെ ഈ നിസ്കാരത്തിലേക്ക് വിളിച്ചു വരുത്തുവാൻ ആര് പറഞ്ഞതാണ്? അങ്ങനെ ഒരു നിസ്കാരമില്ലെങ്കിൽ, നിസ്കാരം ഇല്ല എന്നുള്ളതിന് തെളിവാണല്ലോ. ഇനിയിപ്പോ ഖുർആനൊന്നും ഉദ്ധരിക്കണ്ട. സുന്നികൾ 20 നിസ്കാരം മുജാഹിദുകൾ 8 എന്ന് പറഞ്ഞാൽ തന്നെ അത് ആ നിസ്കാരം ശരിയല്ല എന്നല്ല അതിന്റെ അർത്ഥം. അതിനേക്കാൾ കൂടുതൽ ഒരു തെളിവും വേണ്ട. അതിന് ഒരു കൂട്ടർ നിസ്കരിച്ചിരുന്നതിന് വേറൊരു കൂട്ടർ വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു സാധനമേ ഇല്ല. അത് തന്നെ, അതുകൊണ്ടാണത്. അല്ലെങ്കിൽ അതുണ്ടാകുമോ? അപ്പോൾ ഇല്ലാത്ത നിസ്കാരം നിസ്കരിക്കുന്നവൻ, നിസ്കരിക്കുന്നത് എന്തിനാണെന്ന് അറിയാതെ നിസ്കരിക്കുന്നവൻ, അവന് നരകമാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്. നിസ്കരിക്കുന്ന എന്തിനാണെന്ന് അറിയണം. നിസ്കരിക്കുമ്പോൾ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ കുത്തിമറിയാനോ അല്ലെങ്കിൽ അടക്കന്റെ തേങ്ങന്റെ കണക്ക് ആ നേരത്ത് നിസ്കരിക്കുമ്പോൾ കൂട്ടാനോ ആണെങ്കിൽ അത് നിസ്കാരമേ അല്ല, അവന് വയലാണ്. അല്ലദീനവും യുറാവൂനാവിന്റെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവൻ. ഭർത്താവ് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ പറയുന്നത്, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ വല്ല നിസ്കാരക്കാരനാന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ കയ്യും കാലും കാട്ടുന്നത്. അതേസമയത്ത് മനസ്സുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ആരും കാണൂല. മനസ്സുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ റിയാ ഉണ്ടാവില്ല. അള്ളാഹു നിങ്ങളുമായിട്ട് നിങ്ങൾ പഠിച്ചവനോട് എന്തെങ്കിലും പറയണമെങ്കിൽ അതിന് വേറൊരാൾ ഒത്താശ വേണം, ഒരു കോലം കാണിക്കണം. നിങ്ങളുടെ മനസ്സുകൊണ്ട് അവിടെ പറഞ്ഞാൽ പഠിച്ചവൻ കേൾക്കൂലേ. അങ്ങനെ വരുന്ന പ്രാർത്ഥനയിൽ എന്തുണ്ടാവില്ല? റിയാ ഉണ്ടാവുകയില്ല. പക്ഷെ ഈ കോലം കാണിക്കാൻ പോകുന്നവർക്ക് എന്തുണ്ടാകും? ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടാകും. അങ്ങനത്തെ മോഹക്കാരനും നരകത്തിലാണ്. വയം മനുഷ്യന്റെ ആവശ്യങ്ങളെ തടഞ്ഞു വെക്കുന്നവനും നരകത്തിലാണ്. ആരാ മനുഷ്യന്റെ ആവശ്യം? തമലാ മാസത്തിൽ നോമ്പ് നോക്കുന്നവരുണ്ടാവും, നോക്കാത്തവരുണ്ടാവും. നോമ്പ് നോക്കുന്നവർ ചായ കുടിക്കൂല, കുടിക്കണ്ട. നോമ്പ് നോക്കാത്തവരോ? നോക്കാത്തവർക്ക് ചായ കുടിക്കണ്ടേ? നോമ്പ് നോക്കാത്തവർ ചായ കുടിക്കാൻ പാടില്ലെന്ന് ഖുർആനിലോ ഇനിയിപ്പോ അബൂറേറെ പോലും പറഞ്ഞിട്ടുണ്ടോ? നോമ്പ് നോക്കാത്തവർ നോമ്പ് നോക്കുന്നവരുമായി നടക്കണോന്ന് ഈ നുണയൊക്കെ പറഞ്ഞു വരുത്തിയ ആ ചങ്ങാതി പോലും പറഞ്ഞിട്ടില്ല. അയാളെക്കാളും വലിയ അബൂഹുറൈറമാരാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുറെ ആൾക്കാർ. നോമ്പ് നോക്കുന്നവർ നോമ്പ് വെച്ച് നടന്നോട്ടെ, അവർ ചായ കുടിക്കൂല, ഉറപ്പാണ്. എല്ലാവർക്കും നോമ്പ് നോക്കണ്ടെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? രോഗികളുണ്ടാകും, യാത്രക്കാരുണ്ടാകും, ഒരു നാട്ടിലൊക്കെ ഉണ്ടാവൂലേ. ഒരു നാട്ടിലൊരു അതിഥി വന്നാൽ ആ അതിഥിയെ ബഹുമാനിക്കേണ്ടത് ആ നാട്ടുകാരുടെ ചുമതലയാണ്. ഈ വരുന്ന അതിഥി എന്ന് പറയുന്ന ആള് യാത്രക്കാരനാണ്. ഖുർആൻ പറഞ്ഞതനുസരിച്ച് അയാൾക്ക് നോമ്പ് നോക്കണ്ട എന്നുള്ളത് തീർച്ചയല്ലേ? ഒരു ചായ പീടികക്കാരന്റെ ധർമ്മം എന്താണ്? അയാൾ വേറെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ പണിയെടുക്കുന്നത്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അയാൾ ഉദ്ദേശം അതന്നെ. എന്നാലും അയാൾക്ക് ഒരു ധർമ്മം ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് നല്ല ചായ കൊടുക്കുക, ആവശ്യമുള്ളവന് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ ഒരു ധർമ്മമല്ലേ? റമദാൻ മാസത്തിൽ അത് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? അതുണ്ടാക്കി കൊടുക്കാത്തവൻ നരകത്തിലാണെന്നാ പറയുന്നത്. മനുഷ്യന്റെ ആവശ്യമാണ്. യാത്രക്കാരന് ചായ കുടിക്കണം, രോഗിക്ക് ചായ കുടിക്കണം, ചായപ്പൊടിയക്കാരന്റെ ധർമ്മം അവർക്ക് ചായ കൊടുക്കലാണ്. അങ്ങനെ ഇവന്റെ ധർമ്മം മാറ്റിവെച്ചുകൊണ്ട് ഇവൻ പീടിക അടച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങുകയാണെങ്കിൽ അവൻ നരകത്തിലാണ്, യാതൊരു സംശയവും വേണ്ട. നോമ്പ് നോക്കുന്നവർ നോറ്റോട്ടെ, അത് ഖുർആൻ പറഞ്ഞതാണ്. നോമ്പ് നോക്കാത്തവർ നോക്കാതിരുന്നോട്ടെ, അതും ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനത്തെ നമസ്കാരക്കാരനും ഇങ്ങനത്തെ പീഡി അടക്കലുകാരനുമൊക്കെ നരകത്തിലാണെന്നാ പറയുന്നത്. അതേ സമയത്ത് റമദാൻ മാസത്തിൽ പീഡി അടച്ചിട്ടാൽ നിനക്ക് സ്വർഗത്തിന്റെ ഏഴാമത്തെ കവാടം ഞാൻ തുറന്നുതരാമെന്ന് ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഖുർആൻ വേണ്ട, അബൂഹുറൈറ പറഞ്ഞിട്ടുണ്ടോ? അതുപോലും ഇല്ല. പിന്നെ എന്ത് നോമ്പാണ്, എന്ത് ആചാരമാണ് ഈ കാണിക്കുന്നത്? പഠിച്ചോം പറയാത്ത നമ്മൾ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി തീർക്കാം വിദ്യാർത്ഥികൾ. ഈ മുജാഹിദുകളാണല്ലോ പറയുന്ന ഇവിടെ നടക്കുന്നൊക്കെ വിജയത്തുകളാണ്, വിദേശത്താണെന്ന്. ഈ പീഡി അടയ്ക്കുന്നത് വിദേശത്താണെന്ന് എന്തെയാ അവർ പറയാത്തത്? നബിയുടെ കാലത്ത് വല്ലവരും പീഡി അടച്ചിരുന്നോ? ഉണ്ടാവില്ല, അന്ന് പീഡിയൊന്നുമില്ല. ഇനിയിപ്പോ പീഡി അടയ്ക്കാൻ നിങ്ങൾ അയലെ ഹദീസുകാരുടെ കിതാബിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ സഹോദരന്മാരെ പീഡിയൊന്നും അടക്കണ്ട. നോമ്പ് നോക്കുന്നവൻ നോറ്റോട്ടെ, നോക്കാത്തവൻ ചായ കൊടുത്തേക്ക്. ചായ ഒഴിച്ചു കൊടുക്കുന്നവൻ ഒഴിച്ചു കൊടുത്തോണ്ടെന്നോ അവന്റെ നോമ്പ് പോകൂല. അങ്ങനെയാണെങ്കിൽ പീഡിയില പഞ്ചസാര വെക്കുന്നില്ലേ? ആർക്കും പഞ്ചസാര വാങ്ങി തിന്നൂടെ? ശർക്കര വെക്കുന്നില്ലേ? ശർക്കര വാങ്ങി തിന്നൂടെ? ആപ്പിളും പഴവും ഒക്കെ വെക്കുന്നില്ലേ? പീഡിയെ പരസ്യമായിട്ട് റമദാൻ മാസത്തിൽ തുറന്നു വെച്ചിട്ട് അതൊക്കെ ഭക്ഷണ സാധനങ്ങളല്ലേ? പിന്നെന്താ ചായപ്പീഡിയ തുറന്നാല്? അതൊക്കെ ഇവിടെ പരസ്യമായിട്ട് തുറന്നു വെച്ച് വിൽക്കുന്നു, അതൊക്കെ ഭക്ഷണ സാധനങ്ങളാണ്. നോമ്പില്ലാത്തവൻ അതൊക്കെ വാങ്ങി തിന്നൂടെ? ആരെങ്കിലും പഴപ്പീഡിയ അടക്കുന്നുണ്ടോ? പലചരക്ക് പീഡിയ അടക്കുന്നുണ്ടോ? പിന്നെന്താ ഈ ചായപ്പീഡിയ മാത്രം റമദാൻ മാസത്തിൽ ഇങ്ങനെ അടച്ചിടാൻ ആര് പറഞ്ഞതാണ്? നരകത്തിലാണ്. ആര് സംശയം? ആ ജാതി നിസ്കാരക്കാരും ഈ ജാതി ആൾക്കാരും നരകത്തിലാണെന്നും അതേ സമയത്ത് ദൈവത്തിനെ ഓർത്ത് നിങ്ങൾ നിസ്കരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നും ഖുർആൻ പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്, എനിക്ക് വേണ്ടിയെന്നല്ല പറച്ചാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ഡോക്ടർ പറയാണ് നിങ്ങൾ ഈ മരുന്ന് കഴിച്ചോളി, എന്തിനാണ്? നിങ്ങളെ രോഗം മാറാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ കഴിക്കുന്നില്ല അത്. എന്നാലോ ആ ഡോക്ടർ നിങ്ങളെ പിടിച്ച് നരകത്തിലിടോ? നിങ്ങൾ അത് കഴിച്ചു എന്ന് വെക്ക, ആ ഡോക്ടർ നിങ്ങളെ പിടിച്ച് സ്വർഗത്തിലാക്കോ? ഇത് രണ്ടും അയാൾ ചെയ്യൂല. കാരണം അയാൾ ഈ ഗുളിക നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രോഗം മാറണോ ഗുളിക കഴിച്ചോ? രോഗം മാറണ്ടേ ഗുളിക വലിച്ചെറിഞ്ഞോ? പഠിത്തം പറയുന്നത് നിങ്ങൾക്ക് നേരെ ആവണോ, നിങ്ങൾ നിസ്കരിച്ചോ, നേരെ ആവണ്ടേ, നിസ്കരിക്കണ്ട, നിസ്കരിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്വർഗത്തിലിടാമെന്നും നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങളെ നരകത്തിൽ കടത്തുമെന്നും പറയുന്നില്ല. അത് ഖുർആനിലുള്ളതാണ്. ഖുർആനിൽ എവിടെ പറഞ്ഞു? എന്നിട്ട് ഇവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്താണ്? അഫ്ളുൽ ഇബാദാത്തിൽ ബദനീയത്തി കുല്ലിഹ, ശരീരം കൊണ്ടെടുക്കുന്ന ഏറ്റവും മഹത്തായ ഇബാദത്ത് ആരാധനയാണ് നമസ്കാരം എന്നാണ്. നമസ്കാരത്തിന് മറ്റു പലതിനും പറഞ്ഞ ഗുണങ്ങളോ മറ്റ് നമസ്കരിക്കാത്തവന് മറ്റു പലതിനും പറഞ്ഞ ശിക്ഷകളോ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആ പറഞ്ഞതിന്റെ അത്രയും പ്രത്യേകത ഈ നമസ്കാരത്തിനില്ല എന്ന് ഖുർആൻ കൊണ്ട് തെളിയുന്നു. അതാണ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് നമ്മൾ ഇല്ലാതാക്കി എന്നല്ല, നമസ്കാരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ഗുണം നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ അതുപോലുള്ള നമസ്കാരമാകണം എന്നാണ് പറയുന്നത്. എന്നല്ലാതെ അത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയും നരകത്തിൽ പോകുമെന്ന് പേടിച്ചിട്ടുമല്ല ഈ നമസ്കരിക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ എന്താണ് നമസ്കാരത്തിന്റെ പ്രത്യേകത? നമ്മൾ കുറച്ചുതോ നമസ്കാരം ഇല്ലാതാക്കുന്നോ? ഒന്നുമല്ല, ഖുർആനിൽ അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നോമ്പും, നോമ്പ് നോക്കാൻ പറഞ്ഞ എന്തിനാണ്? നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി എന്നാണ്. വലിയൊരു പൊണ്ണത്തടിയനാണ്, പൊണ്ണത്തടിയനോട് ഡോക്ടർ പറയാണ് നിന്റെ പൊണ്ണത്തടി മാറണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം കുറയ്ക്കണം. ഭക്ഷണം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ ഭക്ഷണം കുറച്ചാ പൊണ്ണത്തടി മാറും, കുറച്ചില്ലെങ്കിൽ ആ പിന്നെ പൊണ്ണത്തടി കൂടും എന്ന് പറഞ്ഞാല് ഇയാളെ ഡോക്ടർ പറഞ്ഞ കേൾക്കാൻ സന്നദ്ധരല്ലെങ്കിലോ അയാളെ പൊണ്ണത്തടി കൂടും. അയാൾ പറഞ്ഞേ കേട്ടാലോ ഇവന്റെ പൊണ്ണത്തടി കുറയും. അതുകൊണ്ട് ഡോക്ടർക്ക് എന്താ, ഇവന്റെ കുറഞ്ഞാൽ എന്താ കൂടിയാൽ എന്താ? ഒന്നുമില്ല. ഡോക്ടർ അയാളെ ഇവനെ ശിക്ഷിക്കുകയില്ല, രക്ഷിക്കുകയില്ല. ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അതുപോലെ ഈ നോമ്പ് നോക്കുന്നത് ലാലക്കും തക്കൂൻ, നിങ്ങൾക്ക് തക്കുവ ഉണ്ടാകാൻ വേണ്ടിയാണ്, എനിക്ക് വേണ്ടി എന്നല്ല വർത്തം പറഞ്ഞത്. നിങ്ങൾ നോമ്പ് നോറ്റാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ചില ഗുണങ്ങളുണ്ട്, ശാരീരികവും മാനസികവുമായ ചില ഗുണങ്ങൾ ഈ ഉപവാസത്തിനുണ്ട് എന്നുള്ളത് തർക്കമറ്റ വിഷയമാണ്. അതേ പ്രയോഗം തന്നെ ഖുർആൻ പ്രയോഗിച്ചിട്ടുമുള്ളൂ. ഭക്ഷണം ഉപേക്ഷിച്ചാൽ നമുക്കെന്തുണ്ടാവും? നമ്മുടെ ദേനേന്ദ്രിയങ്ങൾക്കും അതുപോലുള്ള ശരീരത്തിന്റെ പ്രവർത്തനത്തിനൊക്കെ ചില സുഖവും സൗഖ്യവും ഒക്കെ ഉണ്ടാകും. പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പിരിമുറുക്കുമായിട്ട് നടക്കുന്ന ആളുകൾക്ക് മനഃശാന്തി ഉണ്ടാക്കാനും ഒക്കെ അത് ഉപകരിക്കും. എന്നല്ലാതെ നമ്മുടെ നാട്ടിൽ കാണുന്ന മാതിരി ഉള്ള നോമ്പല്ല. ഇപ്പൊ കാണുന്ന മാതിരിയുള്ള നോമ്പ് എന്താണ്? പകല് രണ്ടു നേരം ഭക്ഷണം കഴിക്കുന്നവൻ രാത്രി അന്തി മകരുവ് മുതൽക്ക് നേരം വെളുക്കുന്നവരെ തീറ്റയോ തീറ്റ തന്നെ. അതായത് മുമ്പ് നിന്റെ നാലിരട്ടി ഒന്നിച്ച് റമദാൻ മാസത്തിൽ തിന്നുകയാണെങ്കിലോ ആ നോമ്പ് കൊണ്ട് യാതൊരു കാര്യവുമില്ല, അങ്ങനെ നോമ്പ് നോക്കേണ്ട ആവശ്യവുമില്ല. ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ ഖുർആൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ നോമ്പ് നോക്കുന്നത്, എനിക്കല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ പറഞ്ഞു വരുത്തിയിരിക്കുന്നത്? അത്തോമുലി വാനാജിസീബിഹി, അതീതുണ്ടാക്കി നോമ്പ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണെന്ന് പടച്ചവൻ പറഞ്ഞിരിക്കുന്നുവെന്ന് കുദുസിയായ ഹദീസിലുണ്ടത്രേ. ബാക്കിയുള്ള ആരാധനയൊക്കെ എനിക്കാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്, എന്നിട്ടും അതൊക്കെ ഉണ്ടായിട്ടും പടച്ചവൻ പറയുന്നത് അസ്വമുലി ഈ നോമ്പ് നോക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, അതിന് ഞാൻ പ്രതിഫലം കൊടുക്കും എന്ന് പറയുമ്പോൾ ആ നോമ്പിന്റെ മഹത്വം എത്രയാണ്? പക്ഷെ പടച്ചവൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരാമെന്ന് വാഗ്ദാനം നൽകുന്നില്ല നോമ്പിന്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നോമ്പ് നോറ്റില്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് നരകത്തിലിടുമെന്ന് ഞാൻ ശിക്ഷയും മുന്നറിയിപ്പ് നൽകുന്നില്ല. ഉണ്ടെങ്കിൽ ഖുർആൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക് കാണിച്ചോ, എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോ പിന്നെ നോമ്പിന് ചില ഗുണങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഗുണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളുക എന്ന് മാത്രമേ ഖുർആൻ അതിന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ഇസ്ലാമിലെ എല്ലാ ആരാധനകൾക്കും ഉള്ളതിനേക്കാളും ഏറ്റവും പ്രത്യേകത റമദാൻ മാസമായാൽ ഇബിലീസിനെയൊക്കെ പിടിച്ചുകെട്ടിയിടും എന്നാ അവിടെ പറഞ്ഞിരിക്കുന്ന ചൈത്താന്മാര്. പക്ഷെ റമദാൻ മാസത്തിലാണ് ഈ ചൈത്താന്മാർ അധികം ഇറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇല്ലാത്ത നിക്കാരവും പാട്ടും കൂത്തും ചില ആൾക്കാർക്ക് ജസ്ബിന്റെ ഹാലും ഈ നോമ്പും കെട്ടായാല് വളപളക എന്ന് പറയാ ദേഷ്യം പിടിക്കലും മാത്തും ഇതുമൊക്കെ ആയിട്ട് ആർഭാടവും ഉത്സവത്തിന്റെ ഒരു പ്രതീതി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പണം ചെലവഴിക്കാനും തിന്നാനും ഉള്ള ഒരു മാസമായിട്ട് പിന്നെ അത് മാറ്റുന്നത് ഈ നോമ്പുകാലത്തല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ ഇവർ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അപ്പൊ നോമ്പിനെ എന്തെങ്കിലും പ്രതിഫലം തരാമെന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല, നോമ്പിലില്ലാത്തവനെ എന്തെങ്കിലും ശിക്ഷിക്കാമെന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. പക്ഷേ മനുഷ്യരായ നിങ്ങൾക്ക് ചില നന്മകൾ അതിലുള്ളതുകൊണ്ട് നിങ്ങൾ അത് അനുഷ്ഠിച്ചുകൊള്ളൂ എന്ന് മാത്രമേ ഖുർആൻ അതിനെ സംബന്ധിച്ച് നിർബന്ധിക്കുന്നുള്ളൂ. മറ്റു പലതിനെയും നിർബന്ധിച്ച പോലുള്ള നിർബന്ധം ഈ നോമ്പിനില്ലാത്തതുകൊണ്ട് മറ്റു പലതിനും ഇല്ലാത്ത പ്രത്യേകത ഉള്ള പ്രത്യേകത ഈ നോമ്പിനില്ല എന്നും ആണ് പറയേണ്ടത്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ അതാണ് പറയേണ്ടത്. അപ്പോ ഈ നോമ്പ് എല്ലാവരും നോറ്റും കൊണ്ടിരിക്കുമ്പോ രോഗികളും അതുപോലെ യാത്രക്കാരും ഒന്ന് നോമ്പ് നോക്കണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യന്റെ ധർമ്മം അതായത് അവന്റെ കുട്ടികളെ പുലർത്തുക, അവൻ ജോലി ചെയ്യുക, അധ്വാനിക്കുക, വീട് പുലർത്തുക, ഇതൊക്കെ മനുഷ്യരുടെ ധർമ്മമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, സ്വന്തം വീട് പുലർത്താൻ വേണ്ടി ഒരു രാവിലെ മുതൽ വൈകുന്നവരെ അധ്വാനിക്കുന്ന ചുമടെടുക്കുന്ന ഒരു തൊഴിലാളി, അല്ലെങ്കിൽ മരം വെട്ടുന്ന ഒരു തൊഴിലാളി, അതുപോലെ ശാരീരികമായി ഒരുപാട് അധ്വാനങ്ങൾ പാടത്തിറങ്ങി അധ്വാനിക്കുന്ന തൊഴിലാളി, മലയിൽ പോയി കല്ല് പൊട്ടിക്കുന്ന ഒരു തൊഴിലാളി, ഇവൻ പകൽ മുഴുവൻ അധ്വാനിക്കുകയാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വജാൽ തന്നെ ഏ നിങ്ങളുടെ ജീവിതവൃത്തി തേടാൻ വേണ്ടിയാണ് ഈ പകൽ സമയത്ത് ആക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ജീവിതവൃത്തി തേടിക്കൊള്ളണം. അങ്ങനെ ജീവിതവൃത്തി തേടുന്ന ഒരു തൊഴിലാളി, ആ തൊഴിലാളിയുടെ അവസ്ഥ എന്താ? അയാളെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പ് എന്താണ്? നോമ്പിന്റെ പ്രതിഫലം തരാമെന്നും പറയുന്നില്ല, നോമ്പ് നോക്കാത്തവനെ ശിക്ഷിക്കുമെന്നും പറയുന്നില്ല. അതേ സമയത്ത് ഈ തൊഴിലാളിക്ക് അയാളുടെ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കൽ, അയാളുടെ ഭാര്യയ്ക്ക് ചെലവിനുണ്ടാക്കി കൊടുക്കല് നിർബന്ധമായ കാര്യവുമാണ്. അപ്പൊ അയാൾ ആ നിർബന്ധമായ കാര്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അത്രയും നിർബന്ധമില്ലാത്ത ഒരു കാര്യം എടുക്കണമോ? അതല്ല, അയാൾ നിർബന്ധമില്ലാത്ത കാര്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആ നിർബന്ധമായതിലേക്ക് പോകണമോ? എന്താ ചെയ്യേണ്ടത്? അതിനെന്തെങ്കിലും ഒരു വിധി വേണമല്ലോ പഠിത്തവൻ പറയണ്ടേ? അതുകൊണ്ടാണ് പഠിത്തവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിർബന്ധമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അത്രയും നിർബന്ധമില്ലാത്ത ഒരു കാര്യമായത് തടസ്സമായി വരികയാണെങ്കിൽ അത് ഉപേക്ഷിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് പറയുന്നത്. അത് ഉപേക്ഷിക്കാം, പക്ഷേ അത് ചെയ്യുകയും വേണം, കാരണം അത് നിർബന്ധമായ കാര്യമാണ്. റമദാൻ മാസത്തിൽ ജോലി ചെയ്തുകൂടാന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. അധ്വാനിക്കുന്ന തൊഴിലാളിയാകുമ്പോൾ റമദാൻ മാസത്തിൽ അവന് ജോലി ചെയ്യേണ്ടി വരും. ആ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ശാരീരികമായ അധ്വാനം വരുമ്പോൾ അയാൾ പട്ടിണി കിടക്കുന്ന അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നിർബന്ധമായതേതോ അത് സ്വീകരിക്കുകയും പ്രാധാന്യം കുറഞ്ഞതേതോ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യാം. അതല്ലാത്ത ആളുകളുണ്ട്, ആരോഗ്യവാന്മാര്, അങ്ങനത്തെ ശാരീരികമായ അധ്വാനത്തിനൊന്നും പോകേണ്ടാത്ത ആളുകൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെങ്കിലും ഇരിക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ അവരുടെ ശാരീരികമായ ആ ദേഹേന്ദ്രിയത്തിന്റെ ആ പ്രവർത്തനത്തിനും വികസനത്തിനും വേണ്ടിയിട്ട് അവർ നോമ്പ് അനുഷ്ഠിക്കുകയും വേണം. പക്ഷെ ഇതൊന്നും ആരും തുറന്നു പറയില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചില ആൾക്കാർ പണ്ട് പറവണ്ണയിൽ ഒരു വലിയൊരു സുന്നി ഉണ്ടായിരുന്നു, പറവണ്ണയിൽ മൗലവി ഉണ്ടായിരുന്ന കാലത്ത്. ഇയാൾ മൗലവിയുടെ ഭയങ്കര എതിരാളിയാണ്, വലിയ സുന്നിയാണ്, മൗലവി പറയുന്നതിനെ എല്ലാ ആളും എതിർക്കും. അങ്ങനെ ഇരിക്കവെയാണ് മൗലവി പറഞ്ഞത്, ഈ രോഗികൾക്കും യാത്രക്കാർക്കും അതുപോലെ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊന്നും നോമ്പ് നോക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞപ്പോ ഈ സുന്നി നേതാവ് പറയാണ്, ഈ സംഗതി എന്തായിരുന്നാലും ചേകനൂര് ഇപ്പൊ പറഞ്ഞത് കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ഈ മൂപ്പര ഒരൊറ്റ നോമ്പ് നോക്കൂല, വലിയ സുന്നിയാണ്, നോമ്പ് നോക്കൂല അയാള്. അതുകൊണ്ട് നോമ്പ് നോക്കൽ ഇങ്ങനത്തെ ആളുകൾക്കൊന്നും നിർബന്ധമില്ലെന്ന് ചേകനൂര് അയാൾക്ക് പറ്റിയത് പറഞ്ഞപ്പോ ആ ചേകനൂര് പറഞ്ഞത് കാര്യമാണെന്ന്. അതുപോലെ ഈ നേതാക്കന്മാർക്കൊക്കെ അറിയാം സംഗതി ഇങ്ങനെയാണെന്ന് അറിയാമെങ്കിലും അവരത് തുറന്നു പറയാൻ മടി കാണിക്കുകയാണ്. പക്ഷേ മൗലവി അത് തുറന്നു പറഞ്ഞു. അപ്പൊ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഇബാദത്തുകളുടെ അവസ്ഥ ഇതാണ്. നമസ്കാരം, നോമ്പ് എന്നൊക്കെ പറയുന്നത് മറ്റ് പലതിന്റെ അത്രയും പ്രാധാന്യമില്ലാത്തതാണ്. നോമ്പ് പ്രത്യേകിച്ചും തറാവി എന്ന് പറയുന്നത് അങ്ങനെ ഒരു നമസ്കാരം അത് പടച്ചുണ്ടാക്കിയതാണ് എന്നല്ലാതെ പടച്ചവൻ പറഞ്ഞതല്ല. തന്നെയുമല്ല, നമസ്കാരത്തിന്റെ യാതൊരു ഒരു ഗുണവും തൊട്ടു തീണ്ടുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു നമസ്കാരമാണ്. ആ നമസ്കാരത്തിന്റെ കോലം കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെയുള്ള അനാചാരങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതെ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ജിഹാദ് ചെയ്യുക, ഖുർആൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മഹത്തായ ഒരു കർമ്മമായിട്ട് കർത്തവ്യമായിട്ട് ഖുർആൻ പറഞ്ഞിട്ട് അതൊന്നും ഇസ്ലാം കാര്യത്തിൽ എണ്ണാതെ നിസ്കരിക്കുക, നോമ്പ് നോക്കുക, ഹജ്ജ് ചെയ്യാൻ പോവുക, ഹജ്ജിനൊക്കെ എന്തൊരു പ്രാധാന്യമാണ് ഇവർ കൽപ്പിച്ചിരിക്കുന്നതെന്നറിയാം. ഹജ്ജിന് ഒരുത്തൻ അങ്ങോട്ട് പോയി വന്നാൽ കയൗമിൻ വലദത്തുഹു ഉമ്മുഹു പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഹജ്ജിന് പോയിട്ട് ഇങ്ങോട്ട് വന്ന ആള് അവന്റെ ഉമ്മ അന്നിങ്ങോട്ട് പെറ്റിട്ട ഒരു കുട്ടിയെ പോലെയാണ് എന്ന് പറഞ്ഞാല് ഇവൻ ഈ നാട്ടിൽ വെച്ച് നടത്തിയ കരിഞ്ചന്തയും കള്ളക്കടത്തും കട്ടെഴുത്തും പിടിച്ചുപറി എല്ലാം അവിടെ കൊണ്ടുപോയി മക്കത്ത് കൊണ്ടുപോയി കഴുകി കളഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് യാതൊരു പാപം ഇല്ലാത്ത ഒരാളായിട്ട് ഇനി വാക്ക് പിന്നെ എന്ത് പാപം ചെയ്യാലോ? ഇനി അടുത്ത കൊല്ലം പോയാ മതിയല്ലോ, അടുത്ത കൊല്ലം പോയാ മതി, പിന്നെ പോയാ മതി. അതുപോലെ ഈ സുന്നത്ത് നോമ്പുകൾ എന്ന് പറഞ്ഞ ഒരാതി നോമ്പുകളുണ്ടാക്കിയിട്ടുണ്ട്. അതല്ല ഈ മുജാഹിദീങ്ങളും അംഗീകരിക്കുന്ന കള്ള അതീതികളാണ്. അവര് പോലും അതൊക്കെ ഇങ്ങനെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കുക, അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതി വെക്കുന്നുണ്ട് സുന്നത്ത് നോമ്പ്. ആരെങ്കിലും ഒരു ഈ അർഫ നോമ്പ് നോറ്റാ അല്ലെങ്കിൽ മുഹറം മാസത്തില് പത്ത് നോമ്പ് നോറ്റാല് അവന്റെ അടുത്ത കൊല്ലത്തേക്കുള്ള പാവങ്ങൾ മുഴുവൻ കഴുകി കളഞ്ഞു പോകും, അല്ലെങ്കിൽ ആ കഴിഞ്ഞ കൊല്ലത്തെ പാവം മുഴുവൻ അതോടുകൂടി കഴിഞ്ഞ് കഴിഞ്ഞു. ഒരൊറ്റ നോമ്പ് നോറ്റാല് ഒരു നോമ്പ് നോറ്റാ മതി, പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ അറുപതാം മാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആറ് നോമ്പ്, എത്ര നോമ്പാണ്? 300 നോമ്പല്ല അവരുണ്ടാക്കി തീർത്ത്, ആറ് നോമ്പ്. പെരുന്നാളിന്റെ പിറ്റേ നോൽക്ക് തുടങ്ങും ആറ് നോമ്പ്. പിന്നെ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചരാവും നോമ്പ്. അതുപോലെ തന്നെ അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞിട്ട് ഈ ഓരോ മാസത്തിലുള്ള വെളുത്ത ദിവസം എന്ന് പറയുന്ന ആ 14 രാവിന്റെ അപ്പുറത്തുപ്പുറത്തുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പ്. അറഫാ നോമ്പ്, ആശൂറാ നോമ്പ്, താസുആ നോമ്പ്, മേറാജിന് നോമ്പ്, ഇസ്രായിന് നോമ്പ്, ഇങ്ങനെ നോമ്പ് ഇല്ലാത്ത നോമ്പ് നോമ്പുണ്ടാക്കിയിട്ട് എത്ര നോമ്പാണ് ഉണ്ടാക്കി തീർത്തിരിക്കുന്നത്? ഖുർആനിൽ റമളാ മാസത്തിലെ നോമ്പിന്റെ പ്രത്യേകത തന്നെ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഈ നോമ്പിനൊക്കെ ഒരുപാട് ഫലായിലുകളും പോരിശകളും ഒക്കെ പറഞ്ഞ് ദിവസം മുഴുവൻ നിസ്കാരവും കൊല്ലം മുഴുവൻ നോമ്പുമായിട്ട് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞു വരുത്തുന്ന ഗുണം എന്താണ്? അവൻ പകല് മുഴുവൻ നോമ്പ് നോറ്റവന് രാത്രി മുഴുവൻ നിന്നുസ്കരിച്ചവനെയും പോലെയാണ്. പഠിത്തവൻ പറയുന്ന ഈ പകല് മുഴുവൻ നോമ്പ് വെക്കാനുമല്ല, രാത്രി മുഴുവൻ നിന്നുസ്കരിക്കാനുള്ളതല്ല. പകല് എന്ന് പറഞ്ഞാൽ ജീവിത വൃത്തി തേടാനും, രാത്രി എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാനും ഉള്ളതാണെന്ന് ആ ഖുർആൻ പറയുന്നത്. അതിനാണ് പകലും രാത്രിയും. എന്നിട്ട് ഇവര് പറയുന്ന പകല് മുഴുവൻ നോമ്പും രാത്രി മുഴുവൻ നിസ്കാരവും ആർക്ക് വേണ്ടിയിട്ടാണ്? പഠിത്തവന് വേണ്ടിയിട്ട്. ഇവൻ ഈ കാണിക്കുന്ന കാണുമ്പോഴത്തേക്ക് പഠിത്തവൻ എന്തൊരു സന്തോഷമാണെന്നറിയോ? പഠിത്തവൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ എന്തെങ്കിലും ഒരു 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 ഇടപ്രഭുവോ അല്ലെങ്കിൽ ഒരു നാടുവാഴിയോ അങ്ങനത്തെ ഏതോ ഒരുത്തനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിനൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിസ്കരിക്കുന്ന കാണുമ്പോൾ പഠിത്തവന് വലിയ സന്തോഷമാണ്. കണ്ടില്ലേ, അതാ എന്റെ അടിമ എനിക്ക് വേണ്ടി നിസ്കരിക്കുന്നു, എന്തൊരു സന്തോഷമാണ്. പഠിത്തവൻ എന്തൊരു വികാരമാണെന്നറിയോ? നോമ്പ് നോക്കുന്ന കാണുമ്പോൾ അതാ എനിക്ക് വേണ്ടി അതാ പട്ടിണി കിടക്കുന്നു. പഠിത്തവൻ പറഞ്ഞ എനിക്ക് വേണ്ടി നിങ്ങൾ പട്ടിണി കിടക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നോമ്പ് നോറ്റോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിസ്കരിക്കുകയും ചെയ്തോ. അതും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നിട്ട് അതുകൊണ്ട് സ്വർഗമാകാമെന്നോ അല്ലെങ്കിൽ അത് ചെയ്യാതിരുന്നതുകൊണ്ട് നിങ്ങളെ നരകത്തിലിടുന്നോ ഞാൻ പറയുന്നില്ല. ഇതാണ് ഖുർആൻ നിസ്കാരത്തിനെയും നോമ്പിനെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആ രീതി അതാണ്. അതുകൊണ്ട് നിസ്കരിക്കണ്ടെന്നോ നോമ്പ് നോക്കണ്ടെന്നോ എന്നൊന്നുമല്ല നമ്മൾ പറയുന്ന. പിന്നെ ഓരോന്നിനും ഖുർആൻ എന്ത് പ്രത്യേകതയും പ്രാധാന്യമാണോ കൊടുത്തിട്ടുള്ളത്, ആ പ്രത്യേകതയും പ്രാധാന്യവും മാത്രമേ നമ്മളും കൊടുക്കേണ്ടതുള്ളൂ. ഹജ്ജിന് പോകുന്ന ഒരു കൊല്ലം കൊല്ലം ഇങ്ങനെ ഹജ്ജിന് പോകാൻ വിചാരിക്കുന്ന അതിനുവേണ്ടിയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ള. ആരെങ്കിലും വലില്ലാഹി അലന്നാസ് ഹജ്ജിൽ ബൈത്തു അനിസ്തതായലി സബീല, ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അവിടെ പോവുക, കഴിയുമെങ്കിൽ പോവാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? പണം പിരിച്ചിട്ട് പോവാ ഓരോരുത്തർ. ഹജ്ജിന് വേണ്ടിട്ട് പണം പിരിക്കാം, അത് കൊടുക്കാനും കുറെ ആൾക്കാർ. ഹജ്ജിന് വേണ്ടിട്ട് പണം പിരിക്കാൻ ആരെ പറഞ്ഞു? ഹജ്ജിന് പോകുന്നവർ പണം കൊടുക്കാൻ ആരെ പറഞ്ഞു? കൊടുക്കാനും പിരിക്കാനും ഇവിടെ വേറെന്തെല്ലാം മാർഗങ്ങളുണ്ട്. പള്ളിക്ക് വേണ്ടിയിട്ടും ഹജ്ജിന് വേണ്ടിയിട്ടൊന്നും പണം കൊടുക്കരുത്. പള്ളി ഉണ്ടാക്കണമെന്ന് പഠിത്തവൻ എവിടെയും പറഞ്ഞിട്ടില്ല. പള്ളിയിലല്ല പഠിത്തവൻ താമസിക്കുന്നത്. പള്ളി എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഇവിടുത്തെ ആചാര്യമാർ പണിഞ്ഞു തന്നതാണ്. ഹിന്ദുക്കളെ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ പള്ളി എന്ന് പറയുന്നത്. എന്നിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ പുറത്താവും, ഈ മാപ്പിളെ അകത്തുവാന്ന അവസ്ഥയാണ്. പള്ളിയിൽ ചെന്നാൽ പഠിത്തവനെ കാണൂല, പഠിത്തവനെ എവിടെ ഇരുന്നിട്ട് നമുക്ക് കാണാൻ കഴിയും? എന്നിട്ട് ഈ ലോകം മുഴുവൻ പള്ളി ഉണ്ടാക്കുക, അതിനു വേണ്ടിയിട്ട് റമദാൻ മാസമാകുമ്പോൾ ഈ സക്കാത്തിന്റെ അവസ്ഥ എന്താണ്? ആ സക്കാത്തിന്റെ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സക്കാത്ത് എന്ന് പറഞ്ഞാല് ഇസ്ലാം മതം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ലോകത്ത് ഒരു ഒരു മതവും കാണിച്ചു കൊടുത്താത്ത, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും അവതരിപ്പിക്കാത്ത അത്രയും മഹത്തായ ഒരു ഒരു സാമ്പത്തിക സിദ്ധാന്തമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. റമളാ മാസത്തിൽ 27 രാവാകുമ്പോ കുറെ ചില്ലറ നാണയം വാങ്ങി വെച്ചിട്ട് ആചാര്യ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ തെണ്ടികൾ ഇങ്ങനെ കയറി ഇങ്ങനെ വരിക. അത് ഈ കൊല്ലം വന്ന തെണ്ടി തന്നെ അടുത്ത കൊല്ലം വരും. ഈ കൊല്ലം കൊടുത്ത ആചാര്യ തന്നെ അടുത്ത കൊല്ലം കൊടുക്കും. അയാൾ മരിക്കുന്നവരെങ്ങനെ സക്കാത്ത് കൊടുത്തോണ്ടിരിക്കും, മറ്റോ മരിക്കുന്നവരെങ്ങനെ തെണ്ടിക്കൊണ്ടുവരിക്കും. ഇതാര് പഠിപ്പിച്ചതെന്നാണ്? ഖുർആൻ പഠിപ്പിച്ചതെന്ന് സക്കാത്ത് എന്ന് പറഞ്ഞാല് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തെണ്ടിയെ കാണരുത്. തെണ്ടി ഉണ്ടാവില്ല. തെണ്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് രാഷ്ട്രീയക്കാർ പറയുന്നില്ലേ, രാഷ്ട്രീയക്കാർ പറയുന്നത് തട്ടിപ്പാണ്, പക്ഷെ ഖുർആൻ പറയുന്നത് തട്ടിപ്പല്ല, അത് നടപ്പാക്കി കാണിച്ചു കൊടുത്തതാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് നികത്താൻ വേണ്ടിയിട്ട് അതിമഹത്തായ ഒരു സാമ്പത്തിക സിദ്ധാന്തമാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അത് ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് സക്കാത്ത് വിരിച്ചിട്ട് അടുത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഗവർണർമാർ അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു, സക്കാത്ത് വാങ്ങാൻ ആളെ കിട്ടുന്നില്ല, അപ്പൊ ഇവരെ എഴുതി ഒന്നും കൂടെ തെരഞ്ഞു നോക്കാൻ ആരെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ പറഞ്ഞ ആരെയും കാണുന്നില്ല, എന്നാ സക്കാത്തൊക്കെ ഇങ്ങോട്ട് അയച്ചേക്ക്, ബൈത്തുൽ മാല് കേന്ദ്രത്തിലേക്ക് അയച്ചേക്കെന്ന് പറഞ്ഞ് അവിടെ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും അത് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയുമാണ് ചെയ്തിരുന്നത്. സക്കാത്ത് വാങ്ങാൻ ആളില്ലെന്നേ, ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ സക്കാത്ത് വാങ്ങാൻ ആളുണ്ടായിരുന്നില്ല. എന്താ കാരണം? ഈ കൊല്ലം സക്കാത്ത് വാങ്ങുന്നവൻ അടുത്ത കൊല്ലം സക്കാത്ത് കൊടുക്കുന്നവനായി മാറണം, അതാണ് സക്കാത്തിന്റെ സക്കാത്ത് സിദ്ധാന്തം, ഇസ്ലാമിന്റെ സാമ്പത്തിക സിദ്ധാന്തം. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോ പിന്നെ സക്കാത്ത് കൊടുക്കാനല്ലാതെ വാങ്ങാൻ ആളുണ്ടാവില്ല. ഈ കൊടുക്കുന്ന പണമൊക്കെ കേന്ദ്രം ശേഖരിച്ചിട്ട് അത് പിന്നെ നാട്ടിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തുക, മറ്റെന്തൊക്കെ പ്രവർത്തനമുണ്ടോ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. സക്കാത്ത് വാങ്ങാനുള്ള സാധുക്കളില്ല, അത് കാണിച്ചു കൊടുത്ത് പ്രായോഗികമായിട്ട് സക്കാത്ത് പിരിച്ചിട്ട് അത് നമുക്കും ഇവിടെ കാണിച്ചു കൊടുക്കാൻ കഴിയും. വേണമെങ്കിൽ ഒരു ചെറിയ മഹലെടുത്തു നോക്ക്, ഈ പ്രദേശത്തുള്ള ഒരു മഹല് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു ബഡ്ജറ്റ് തയ്യാറാക്കിക്കോ. ഇസ്ലാമിന്റെ സക്കാത്ത് ഭരണം ഭരണമുള്ളപ്പോ ഭരണകർത്താക്കൾ ചെയ്തോളും, അതില്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏർപ്പാടുണ്ട്. ഈ നാട്ടിലുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുക, ഇവിടെ ആരൊക്കെയാണ് സാധുക്കളുള്ളതെന്ന് നിങ്ങൾ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയുമല്ലോ. ആ സാധുക്കൾക്ക് നമ്മളിപ്പോ സക്കാത്ത് കൊടുത്താലേ അയാളെ അടുത്ത കൊല്ലം കൊണ്ട് ഒരു കച്ചവടക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല കർഷകനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ലോറി വാങ്ങിക്കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് അവന്റെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് അവനെ കരകയറ്റിയിട്ട് അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും അവനെ സക്കാത്ത് തരാൻ സക്കാത്ത് തരാൻ പറ്റുന്ന ഒരു ആളായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു രീതി നമുക്ക് സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ട് ആളെ എടുക്കാം. എന്നിട്ട് ഇവിടെ ആരൊക്കെയാണ് സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ളവരെന്ന് ഉള്ളൊരു കണക്കെടുക്കാം. ആ കണക്കെടുത്തിട്ട് ഓരോരുത്തരിൽ നിന്ന് എത്ര വാങ്ങിയാൽ, അതാണ് ആ സക്കാത്ത് പദ്ധതിയുടെ പ്രത്യേകം നോക്കണം, ഇത്ര വാങ്ങണമെന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത്ര വാങ്ങണമെന്ന് പറഞ്ഞാൽ പിന്നെ വാങ്ങാനും പറ്റില്ല, കാരണം ആ കാലത്തുള്ള സാമ്പത്തിക അടിത്തറയല്ല ഇന്നത്തെ കാലത്ത്, സമ്പദ്ഘടന മാറിക്കൊണ്ടേയിരിക്കും, അതാണ് ഖുർആന്റെ പ്രത്യേകത. അതുകൊണ്ട് ഇത്രയും വാങ്ങിക്കൂടുമെന്ന് പറഞ്ഞിട്ടില്ല, വാങ്ങേണ്ടത് അപ്പൊ നമുക്ക് കണക്കാക്കേണ്ടി വരും. അപ്പൊ ഈ പാവങ്ങൾക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ ഇവനെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുകയും ഇവനെ സക്കാത്ത് തരാൻ അർഹതയുള്ളവനാക്കി തീർക്കുകയും ചെയ്യത്തക്ക രീതിയിൽ ഈ പണം കൊടുക്കാൻ ഈ ഇവിടെയുള്ള പണക്കാരിൽ നിന്ന് എത്ര വീതം പിരിക്കണം എന്ന് കണക്കാക്കണം, സാമ്പത്തിക വിദഗ്ധന്മാരെ കണക്കാക്കുക, എന്നിട്ട് അത് പിരിച്ചെടുക്കാം. പിരിച്ചെടുത്തിട്ട് ഈ നമ്മളെ വഴിഞ്ഞിട്ടുള്ള ആ പാവങ്ങൾക്ക് ഇത് കൊടുത്തിട്ട് അവൻ ആ തൊഴിലുണ്ടാക്കി കൊടുത്തിട്ട് അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നോക്കുക, നോക്കിയാൽ അവൻ അതുകൊണ്ട് തൊഴിൽ ചെയ്ത് പണം ഉണ്ടാക്കിയിട്ട് അവൻ സക്കാത്ത് വാങ്ങുന്ന ആ നിലയിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ട നിലയിലേക്ക് ഉയർന്നു വരും. അതാണ് ആ സിദ്ധാന്തത്തിന്റെ പ്രത്യേകത. അത് നമുക്ക് എല്ലായിടത്തും നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ ഒരു പ്രദേശത്ത് നടപ്പാക്കുക. ഈ ജമാഅത്തുകാരും മുജാഹിദീങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടായ സക്കാത്ത് എന്ന് പറഞ്ഞിങ്ങനെ കൂട്ടായി സക്കാത്ത് കൊടുക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ കൂട്ടായി കൊടുത്തിട്ട് കഴിഞ്ഞ കൊല്ലം വാങ്ങിയാൽ തന്നെയല്ലേ ഇക്കൊല്ലം കൂട്ടിൽ വാങ്ങാൻ വരുന്നത്, ആള് മാറുന്നുണ്ടോ? എന്നിട്ട് ഈ കൂട്ടി കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? അശാസ്ത്രീയമാണ്. ഒറ്റക്കൊറ്റക്ക് കൊടുത്തതും അശാസ്ത്രീയം, പിന്നെ ഈ കൂട്ടി കൊടുക്കില്ല, അത് അതിനേക്കാളും അശാസ്ത്രീയം. ഇതിങ്ങനെ കൊടുക്കുക, ഒരു കൂട്ടർ കൊടുക്കുക, മറ്റേ കൂട്ടർ വാങ്ങുക, എന്നും അത് തന്നെ. ഇസ്ലാമിന്റെ സക്കാത്ത് പദ്ധതി അതല്ല, അത് കുറെ ശതമാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ചാപ്പികൾ ഉണ്ടാക്കിയ, അതായത് ഈ സുന്നികൾക്കാണെങ്കിൽ സക്കാത്ത് എന്ന് പറഞ്ഞ ഒരു സാധനമേ ഇല്ല, അതാണ് അതിനേക്കാളൊക്കെ രസം. അവർക്ക് സക്കാത്ത് തന്നെ കൊടുക്കണ്ട. പിന്നെ ആര്യന്മാരിങ്ങനെ കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാല് ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാ. ഞാൻ ഈ നാട്ടിലെ വലിയ മലയാളിയാണ്, എന്റെ മുന്നാലെ കയ്യിൽ നീട്ടി ആൾക്കാർ വരുന്ന കണ്ടില്ല എന്ന് കാട്ടാൻ വേണ്ടി. അല്ലെങ്കിലോ ഇവിടെയുള്ള ഒരു ഒറ്റ ആര്യന്മാർക്കും സക്കാത്ത് കൊടുക്കുന്ന ആര്യന്മാരെന്ന് ഞാൻ പറയുന്നത് ഇവിടെയുള്ള ആര്യന്മാരെ കളിയാക്കാൻ വേണ്ടിട്ടൊന്നുമല്ല കേട്ടോ, സാധാരണ അങ്ങനെ ഒരു പ്രയോഗം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ ഈ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമല്ല. എന്താണ് ശാഫി സുന്നികൾക്ക് അനുസരിച്ച് എന്തിനെ സക്കാത്ത് കൊടുക്കണ്ടോളൂ? സ്വർണം, വെള്ളി, പിന്നെ മുന്തിരി, കാരക്ക, ഒട്ടകം, പശു, ആട്, വേറെന്തിനാ സക്കാത്ത് കൊടുക്കാം? ഇതിന് മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. ഇനി സ്വർണം വെള്ളമൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ടുണ്ടാവും. ഈ മുന്തിരിയും കാരക്കൊക്കെ എവിടെയുള്ളത്? അറേബ്യയില്. ഒട്ടകം എവിടെ? അതും അറേബ്യയില്. പിന്നെ 30 പശുവും 40 ആടും ആരടുത്താ ഉള്ളത്? അതൊന്നും ആരടുത്തും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഉള്ള മൊലാലിമാരടുത്ത് എന്താ? റബ്ബർ, കുരുമുളക്, അതുപോലെയുള്ള കശുവണ്ടി, അടക്ക, തേങ്ങ, ഇതിനൊന്നും സക്കാത്തും കൊടുക്കണ്ട. സുന്നികൾക്കതിന് സക്കാത്തും കൊടുക്കണ്ട. പിന്നെ എന്തിനാണ് ആ ഈ ആര്യന്മാർ ഈ റബ്ബറും ഇതിന്റെയൊക്കെ ആൾക്കാരിങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാല്, ഞാൻ സക്കാത്ത് കൊടുക്കുന്ന ആലിമൂപ്പന്റെ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കണമെന്ന് മാത്രമല്ല, അവർക്ക് കൊടുക്കൽ നിർബന്ധമില്ല യഥാർത്ഥത്തിൽ. പിന്നെ അതിനൊരു കണക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അതിനേക്കാളും രസം. അപ്പൊ ആടോ പശുവോ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണോ? അതും വേണ്ട. അതിനൊരു കള്ളക്കണക്ക്. അബൂ ഹുറൈറ എന്ന് പറയുന്ന ചങ്ങായി, ഈ നമ്മുടെ നാട്ടിൽ ഈ ടാക്സ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടരുണ്ട്. അവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്നും വിചാരിക്കണ്ട, അവരെ തൊഴിലായതാണ്. അതായത് നികുതി വെട്ടിക്കാൻ വേണ്ടി എന്തൊക്കെ സൂത്രമുണ്ടോ അതൊക്കെ ഒരു ഈ വലാലിമാർക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലത്തെ ഒരു വലിയ ടാക്സ് കൺസൾട്ടൻസ് ആയിരുന്നു ഈ അബൂ ഹുറൈറ എന്ന് പറഞ്ഞ ചങ്ങാതി. ഇയാള് ഉണ്ടാക്കിയ കണക്കനുസരിച്ച് ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ വേണ്ട? സക്കാത്ത് കൊടുക്കണ്ട. ഇപ്പൊ ഒരാൾക്ക് 40 ആടുണ്ടെന്ന് വെച്ചു, ഉണ്ടാക്കിയ കണക്ക് അതിനേക്കാളും രസമാണ്. 40 ആടിന് ഒരാട് കൊടുക്കണം. 80 ആടുണ്ടെങ്കിൽ അപ്പോഴും കൊടുക്കണം ഒരാള്. 120 ആടുണ്ടെങ്കിൽ അപ്പോഴും ഒരാട് കൊടുക്കണം. അപ്പൊ 1 കൂട്ടണം 1 കൂട്ടണം 1 = 1. മുപ്പത് കണക്കാണത്. ഇങ്ങനെ കൂട്ടിയാൽ എത്ര കൂട്ടിയാലും 1 വരുള്ളൂ. 40 കൂട്ടി പിന്നെ അതിന്റെ കൂടെ 40 കൂട്ടിയാലും അപ്പൊ 1, പിന്നെ 40 കൂട്ടിയാലും അപ്പോഴും 1. അപ്പം 120 ഉണ്ടെങ്കിലും 40 ശരിക്കും കൊടുക്കണ്ട. അപ്പൊ 120 3 എണ്ണം കൊടുക്കണ്ടാണ് ഇയാൾ അപ്പോഴും പറയുന്നത്. 1 കൊടുത്താൽ മതി. ഇനിയിപ്പോ ഈ 1 തന്നെ ആട്ടെ, 1 കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെയാണ്. ഒരു കൊല്ലം ഒരാളുടെ കയ്യിൽ ഈ 40 ആട് ഉണ്ടെങ്കിൽ മാത്രമേ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളൂ. അന്ന് പറഞ്ഞാല് ഇന്ന്, അതായത് ഈ ഫെബ്രുവരി 11 ഒരാള് 40 ആടിനെ വാങ്ങി. എന്നാൽ അടുത്ത ഫെബ്രുവരി 11 ഈ 40 ആട് ഇയാളെ കയ്യിലുണ്ടെങ്കിൽ ഒരാട്ടിനെ കൊടുത്താൽ മതി. അടുത്ത ഫെബ്രുവരി 10 ആവുമ്പോ ഇയാൾ ഒരാട്ടിനെ വിൽക്കുകയോ ഒരാട്ടിനെ അടുത്ത് വേവിച്ച് തിന്നുകയോ ചെയ്താൽ പോയി, സക്കാത്ത് പോയി. അതുപോലെ 5 ഒട്ടകം ഉണ്ടെങ്കിലും, ഇങ്ങനെ ഒരു കൊല്ലം ഉണ്ടെങ്കിൽ അതിന് കൊടുത്താൽ മതി. അതുപോലെ സ്വർണവും വെള്ളിയും ഉണ്ടെങ്കിൽ ഒരു കൊല്ലം ഇങ്ങനെ പെട്ടിക്കൊണ്ടുപോയി പൂത്തി വെച്ചാൽ അതിന് കൊടുത്താൽ മതി. പശുവിനും അങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ നോക്കുമ്പോ ഈ ലോകത്ത് ഒരു മനുഷ്യനും ഒരു നയാ പൈസ എന്ത് കേട്ടാ? സക്കാത്ത് കൊടുക്കണ്ട. ആരൊക്കെ മുന്തിരി ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവില്ല, ഒട്ടകം ഉണ്ടാവില്ല, സ്വർണവും വെള്ളി ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ തട്ടിപ്പ് നടത്തുകയും ചെയ്യാം. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്ന ആ സാധനത്തിലെ അബൂ ഹുറൈറയുടെ അനുയായികൾ എന്ത് ചെയ്തു? ആകെ അട്ടിമറിച്ച് അത് ആകെ കുളത്തിലാക്കി. പക്ഷെ ഖുർആൻ പറയുന്ന അതൊന്നുമല്ല. സക്കാത്ത് കൊടുത്തേ മതിയാവൂ, കൊടുക്കാത്തവനെ പടത്തവും വിടൂല. പടത്തവും അവന് നൽകുന്ന ശിക്ഷ ഏറ്റവും വലിയ ശിക്ഷ. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നിസ്കാരത്തിന്റെ നോമ്പിന്റെ മാതിരിയുള്ള ഒരു ഏർപ്പാടല്ലാതെ അതിങ്ങനെ നയാ പൈസ കൊടുക്കുന്ന ഏർപ്പാടുമല്ല. അതിന് പ്രായോഗികമായൊരു പദ്ധതിയും ഖുർആനുണ്ട്. ആ പദ്ധതി ഇവിടെ നടപ്പാക്കുകയാണെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിൽ ഒരൊറ്റ തെണ്ടി പറിക്കുണ്ടാവില്ല, യാതൊരു സംശയം വേണ്ട. പക്ഷേ അതിനെയൊക്കെ അട്ടിമറിക്കാൻ മറ്റവൻ എന്ത് ചെയ്തു? ഗൂഢാലോചന നടത്തി അട്ടിമറിച്ചിട്ട് സക്കാത്ത് പദ്ധതി ഇവിടെ നടപ്പായിപ്പോയാൽ ഈ സമുദായം ഉന്നതിയിലേക്ക് ഉയർന്നു പോകും. അങ്ങനെ ഉയരാൻ പാടില്ല. അത് ജൂതന്റെ വിശ്വാസമായ ജൂതന്റെ ആ ശത്രുത, മുസ്ലിങ്ങളോടുള്ള ജൂതന്റെ ശത്രുതയല്ലേ? ആ ശത്രുത കൊണ്ട് അവൻ ചെയ്തു വെച്ചതാണ്. ഈ മുസ്ലിം സമുദായം ഉയരാൻ പാടില്ല. ഇവൻ എന്നും തെണ്ടിപ്പറുക്കി സമുദായമാകണം. ഇവൻ എന്നും സക്കാത്തിന് വേണ്ടി ഇങ്ങനെ കൈനീട്ടുന്നവനാകണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇല്ലാത്തവനെ ഉള്ളവനെ ഇവിടെ നിലനിർത്തുന്ന ഒരേർപ്പാടാണ്. അതാണ് ഈ മുഹമ്മദ് വന്നതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്ന ജൂതന്റെ ഗൂഢാലോചന മൂലം ആ ജൂതൻ എന്ത് ചെയ്തു? ഇസ്ലാമിന്റെ അടിമത്തായ ആ സക്കാത്ത് പദ്ധതിയെ അട്ടിമറിക്കുകയും ഒരിക്കലും ഒരു പൈസയും സക്കാത്ത് കൊടുക്കണ്ടാത്ത ഒരു പദ്ധതി അതിവിടെ ആൾക്കാരെ പഠിപ്പിച്ചു വെക്കുകയും ചെയ്തു. അത് നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്നതാണ് സക്കാത്തിനെ പറ്റി. ഇവിടെ വലിയ കോലാഹലമൊക്കെ നടന്നിട്ടുണ്ടല്ലോ പണ്ട്. ഈ കെ അസംമൂലിയാരുമായിട്ട് നമ്മുടെ ചേകനൂര് മൗലവി ഈ സക്കാത്തിനെ സംബന്ധിച്ച് സംവാദം നടത്തി. അപ്പൊ അസംമൂലിയാര് ചേകനൂര് പറഞ്ഞ് ഈ മഴ പെയ്ത് വളർത്തിയതിനൊക്കെ സക്കാത്ത് കൊടുക്കണത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അസംമൂലിയാര് ചോദിക്കുകയാണ്, അല്ല മൗലവി സാഹിബേ, ഇന്റെ താടിക്കും സക്കാത്ത് കൊടുക്കണോ? അപ്പൊ മൗലവി പറഞ്ഞു, നിങ്ങളുടെ താടി മഴ പെയ്ത് വളച്ചതും നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും കൊടുക്കണം. മൂലിയാരെ, ഇയാൾക്ക് വരുമാനമല്ലേ, താടി തടയിട്ടല്ലേ പെണ്ണുങ്ങളെ ചുറ്റൊക്കെ പൊട്ടിക്കുന്നത്. അപ്പൊ അതിന് കൊടുക്കണം, ഓരോരോ ഓമത്തിനും കൊടുക്കണം. അപ്പൊ ഇതാണ്. അപ്പൊ അവര് കളിയാക്കാണ്. ഈ തേങ്ങക്കും അടക്കും റബ്ബറിനും കുരുമുളകിനും ഒക്കെ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അതിന് ചോദിക്കുന്നതാണ്, താടിക്കും കൊടുക്കണോ സക്കാത്ത്? അപ്പൊ ഈ ലോകത്ത് ഈ വെറ്റകൾ എന്താ പഠിപ്പിച്ചു വെച്ചത്? ഒന്നിനും കൊടുക്കണ്ട, ഒരു തെണ്ടി ഒരു തെണ്ടി പരക്കി സമുദായം ആയിട്ട് എല്ലാ കാലത്തും ഇതിങ്ങനെ നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിലുള്ള സത്യം പുറത്തു വരാൻ അവർ സമ്മതിച്ചിരുന്നില്ല. ആ സക്കാത്ത് പദ്ധതി എന്ന് പറയുന്ന ആ സക്കാത്തിനെ പറ്റി ഒരു മിണ്ട് തന്നെ ഇല്ല. ഇത്രയധികം അട്ടിമറി നടത്തിയിട്ടുള്ള ഒരു രംഗമില്ല ഈ സക്കാത്തിന്റെ സാമ്പത്തിക രംഗം പോലെ. ഇസ്ലാമിന്റെ ആ അതിമഹത്തായ സാമ്പത്തിക രംഗത്തെ അടിവേല മറിച്ചു കളഞ്ഞു. അതല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയാകുമോ ഈ സമുദായം? അതുകൊണ്ട് സ്നേഹിതന്മാരെ, എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ആൾക്കാരെങ്കിലും ആ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ സക്കാത്ത് പദ്ധതി നടപ്പാക്കി കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് മറ്റുള്ളവർ പിന്നാലെ വന്നോളും. ദരിദ്രന്മാരില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കാൻ അത് മുതലാളിമാരടുത്തു നിന്ന് ഇത്ര വിരിക്കാമെന്നൊന്നും കണക്കില്ല. ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് കൊടുക്കാമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് വളരെ ശാസ്ത്രീയവും പ്രായോഗികമായ ഒരു നിർദ്ദേശമാണ്. അത് ഓരോ കാലത്തും ഉണ്ടാകുന്ന ചെലവ് എത്രയാണെന്നില്ല, ആ ചെലവൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ്ട് കൊടുത്തോളാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനെ വാങ്ങുക, എല്ലാവരുടെയും ചെലവഴിച്ച് ചോദിച്ചാലൊന്നും അവർ തരൂല. എന്നാൽ തന്നെയും ഒരു പ്രദേശത്തുള്ള പാവങ്ങളെ ഇല്ലാതാക്കാൻ ആ പ്രദേശത്തുള്ള ആളുകൾ വിചാരിച്ചാൽ കഴിയും. ഇസ്ലാമിന്റെ സക്കാത്ത് പദ്ധതി അത് അതിമഹത്തായ ഒരു സേവനമാണ്, ഒരു ജിഹാദാണ്. നിസ്കാരം പോലെയും നോമ്പ് പോലെയുമുള്ള ഒരു കാര്യമല്ല, അത് കൂലി കിട്ടുന്നതാണ്, അത് ചെയ്യാത്തവന് ശിക്ഷ കിട്ടുന്നതുമാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് അതൊക്കെ പോയില്ലേ? ഇതൊക്കെ നമ്മൾ പറയുന്നതിനാണ് ഇവിടെ ഓരോരുത്തര് ഇതില ദീന് വിളിക്കാൻ നടക്കുന്നത്. നിസ്കാരമില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞങ്ങൾക്ക് എന്താ നിങ്ങളെ നാട് ഒടിഞ്ഞല്ലാതെ നിങ്ങൾ തറാവി നിസ്കരിച്ചാൽ വേറെ വല്ല ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇത്തരം കാര്യങ്ങൾ ആണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പറയുന്നത്. ഇതിലെന്താ തെറ്റുള്ളത്? ഇത് ഖുർആൻ ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും സംഘടനകൾ പറഞ്ഞോട്ടെ, നമുക്ക് സംഘടനകളോടൊന്നും ഒരു വിരോധമില്ല. അവരെ ഒന്ന് വിമർശിക്കാനോ എതിർക്കാനോ അല്ലെങ്കിൽ അവരെ സമ്മേളനത്തിൽ പോയി കൂക്ക് വിളിക്കാനോ ഇതൊക്കെ ആയിരുന്നല്ലോ ചേനൂർ ഇതൊക്കെ പറഞ്ഞു നടന്നിരുന്നപ്പോ ചെയ്തിരുന്നത്. ആ തസ്മാകുലി ആദൽ ഖുർആൻ വൽഗൗസീ പണ്ടേ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നതാണ്. ഖുർആൻ പറയുന്നത് കേൾക്കരുത്, പോരാത്തതിന് അവിടെ പോയിട്ട് കുഴപ്പമുണ്ടാക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അതൊക്കെയല്ലേ ചെയ്തിരുന്നത്. എന്നിട്ട് അത് പറഞ്ഞ മനുഷ്യനെ അവസാനം തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് എന്തേ തട്ടിക്കൊണ്ടുപോയാൽ ഒരാളെ തട്ടിക്കൊണ്ട് നിങ്ങൾ ഖുർആൻ തട്ടിക്കൊണ്ടുപോയിക്കോ കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഖുർആൻ ആർക്കെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ കഴിയോ? എത്രയോ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, എത്രയോ പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ട്, എന്നിട്ട് ഈ ഖുർആന്റെ സിദ്ധാന്തം ഇവിടെ നിലനിൽക്കുന്നില്ലേ? അപ്പൊ ഈ ഖുർആൻ തട്ടിക്കൊണ്ടുപോകാൻ ആരെ കൊണ്ട് കഴിയില്ല? ഇന്നാൻ അതിന് നസ്സലിനെ വിക്ര വൈന്നാലൂല ഹാസുദൂവൻ. ഈ ഖുർആൻ ഞാനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, പടക്കം പറഞ്ഞതാണ്. ഞാൻ തന്നെ അതിനെ രക്ഷിക്കുകയും ചെയ്യും. പിന്നെന്താണ് പടക്കം എത്രയും ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഖുർആൻ അള്ളാഹ് അവതരിപ്പിച്ചതാണെങ്കിൽ അള്ളാഹ് തന്നെ അവിടെ നിലനിർത്തും, ആ ഖുർആന്റെ സിദ്ധാന്തവും ഇവിടെ നിലനിൽക്കും. അത് മറച്ചു വെച്ചത് കൊണ്ടെന്നും ആർക്കും എന്ത് ചെയ്യാൻ പറയില്ല, അത് മറച്ചു വെക്കാൻ കഴിയില്ല, അതെന്തെങ്കിലും പുറത്തു വരാതിരിക്കുകയില്ല. അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളുകളുണ്ടാകും, കുറച്ച് ആൾക്കാരായാലും മതി, ആ കുറച്ച് ആൾക്കാർ പിന്നെ കൂടുതൽ ആൾക്കാരായിക്കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ഈ മഹത്തായ ഖുർആൻ കേൾക്കുകയും പിന്നെ ഈ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അതിൽ ഗവേഷണം നടത്താൻ കഴിയുമെങ്കിൽ അതിൽ നിങ്ങൾ ഇജ്തിഹാദ് നടത്തുകയും ചെയ്യാം. അത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഈ ഖുർആൻ നല്ല മാർഗത്തിലേക്ക് ഈ നയിക്കും എന്നാണ്. അല്ലദീന യുമീന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, നിന്നിൽ അവതരിപ്പിച്ച ഈ ഗ്രന്ഥം വിശ്വസിക്കുന്നവർ, നിന്നിന് മുമ്പിൽ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ അതിലും വിശ്വസിക്കുന്നവർ, അങ്ങനെയുള്ളവരാണ് നല്ലവർ. ഖുർആനിൽ ആദ്യം വിശ്വസിക്കണം, അതാണ് ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തത്. ഖുർആനിൽ വിശ്വസിക്കലേ നമുക്ക് അള്ളാഹിനെയും മലക്കുകളെയും പരലോകത്തെയും അതുപോലെ എന്തിനെ നബി നബിയാണെന്ന് പോലും വിശ്വസിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ ഖുർആൻ വിശ്വസിക്കണം. താലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്, ഇതിന് യാതൊരു സംശയവുമില്ല. സംശയമുണ്ടെങ്കിൽ ഫതൂബി സൂറത്തി മിൻ മിസ്ലി, ഇതുപോലുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്നൊക്കെ ഖുർആൻ ഇങ്ങനെ പറയുന്നത് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ എന്തിനാ ഉപയോഗപ്പെടുത്തുന്നത്? ഇത് കവറിന്റെ മുകളിൽ ഓതാന്, പട്ടി പൊതിഞ്ഞു വെക്കാന്, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാതിരിക്കാന്, മറ്റു അമുസ്ലിം സഹോദരന്മാർക്ക് അമുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു മാപ്പിളമാർക്ക് വേണ്ടിയിട്ട് ഇറക്കിയതല്ല ഈ ഖുർആൻ എന്ന് പറയുന്നത്, മനുഷ്യ വിവാഹത്തിന് വേണ്ടിയാണ്. യാ അയ്യുന്നാ, മനുഷ്യരെ എന്നാ വിളിച്ചത്? അതുകൊണ്ട് ഈ മനുഷ്യ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഈ ആദൽ ഖുർആൻ അത് നമ്മൾ വിശ്വസിക്കാം, അതിനനുസരിച്ച് പ്രവർത്തിക്കാം. അതിന് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.
സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫു വസലാമുൻ അലൽ മുർസലീ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹ് ആരാധനയ്ക്കർഹൻ
നീയാണല്ലാഹ്.
ആകാശഭൂമികൾ ഞങ്ങൾക്കൊരുക്കി അൽഹംദിനുടയവൻ നീയായല്ലാഹ്. നിർജീവമായുള്ള ഭൂമിയിൽ നിന്നും ജീവൻ മുളപ്പിക്കും നിൻ ജീവശാസ്ത്രം. ജീവനും മരണവും നൽകുന്നോനല്ലാ, ജീവിൻ രഹസ്യം അറിയുന്നോനല്ലാ. ജീവനുണ്ടെന്നു നാം ചൊല്ലുന്നതെല്ലാം ഒരു നാളിൽ ജീവൻ വെടിഞ്ഞു മരിക്കും. രാജാധിരാജനാമല്ലാഹുവിൻ്റെ ആമുഖം മാത്രം മായാതെ നിൽക്കും. രാവിൻ പിറകിൽ പകലിനെ തീർത്തു, പകലിൻ പിറകിലായി രാവും തുടർന്നു. രാവും പകലുമായി കാലം പകുത്തു. രാജാധിരാജൻ അല്ലാഹുവല്ലേ, ആഴിക്കു മുകളിലായി നീങ്ങുന്ന കപ്പലിനെ ആഴിയിൽ താഴ്ത്താതെ കാക്കുന്നു നീയെ. ആകാശദേശത്തിൽ പാറും പറവയ്ക്കും ആശ്രയമായി നിൽക്കും ശക്തിയും നീ.